പുരാതന കാലത്തെ ജ്ഞാന ഉപദേശങ്ങൾ നാം ഒരിക്കലും നിരസിച്ചു കളയരുത്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള താൽപര്യവും നമുക്കുണ്ടായിരിക്കണം.
സ്നേഹിതരെ, നമസ്കാരം. ജീവസന്ദേശ പഠനത്തിലൂടെ വീണ്ടും ഒത്തുകൂടുവാൻ സഹായിച്ച ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം അത് എത്രയോ ശ്രേഷ്ഠകരമാണ് എന്നറിയുമോ? ദൈവവചനം സ്വന്തം ഭാഷയിൽ ലഭിക്കാത്ത എത്രയോ ഭാഷക്കാർ നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ നമുക്ക് ലഭിക്കുന്ന അവസരം എത്രയോ വിലപ്പെട്ടതാണ്. ഈ പഠനത്തിനായി കാത്തിരിക്കുന്ന, ഇത് പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഒരു ദിവസം പോലും കളയാതെ ഈ പഠനത്തിൽ നമുക്ക് പങ്കുചേരാം. ഇന്നും ജോർജ് ഫിലിപ്പ് പഠനം തുടരുന്നു. ശ്രദ്ധിച്ചാൽ
ക്രമമായി ജീവസന്ദേശം പരിപാടി ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. ദൈവവചനം പഠിക്കുവാനായി ഓരോ പ്രഭാതത്തിലും റേഡിയോയുടെ മുൻപിൽ കടന്നുവന്ന് വളരെ ഗൌരവത്തോടുകൂടി തന്നെ വചനം പഠിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കട്ടെ. തീർച്ചയായും ദൈവവചനം നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഈ ലോക ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നതും ആകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവവചനം കൂടാതെ ആർക്കും ഒരു ദൈവവേദലായി വളരുവാൻ സാധ്യമല്ല. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകളാണല്ലോ. വ്യത്യസ്തം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, ഇതുവരെ നാം ചിന്തിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല ചിന്തകൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പഠനമായിരുന്നുവല്ലോ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ പുസ്തക പഠനം അവസാനിക്കുകയാണ്. 12 അധ്യായത്തിന്റെ 2 വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. പലപ്പോഴും ഈ പുസ്തകത്തിലെ പല വാക്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. കാരണം തിരുവചനത്തിലെ പ്രധാനപ്പെട്ട പല പഠിപ്പീരുകൾക്കും വിപരീതമായിട്ടുള്ള ചിന്ത ഇതിൽ കണ്ടിരുന്നു. എന്നാൽ ഇനിയും ആ ചിന്താക്കുഴപ്പം നിങ്ങൾക്കുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നാം കണ്ടുകഴിഞ്ഞു, ശലോമോൻ തന്റെ ജീവിതത്തിൽ സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി നടത്തിയ പരീക്ഷണങ്ങളാകുന്നു വിവരിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ചിന്തയല്ല, സൂര്യനു കീഴിലുള്ള മനുഷ്യന്റെ ചിന്തയാകുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചുവല്ലോ. താൻ അനേക കാര്യങ്ങൾ പരീക്ഷിച്ചു, ഒന്നും തനിക്ക് സംതൃപ്തി നൽകുന്നതായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ എല്ലാം സാരം അവൻ 12 അധ്യായത്തിൽ പറയുന്നത് ഇന്ന് നാം കാണുന്നതാണ്. ശലോമോൻ വാർദ്ധക്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാകുന്നു 12 അധ്യായത്തിൽ നാം കാണുവാൻ ആരംഭിച്ചത്. 1-2 വാക്യങ്ങൾ നാം ചിന്തിച്ചു. 3 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. ഇത് വാർദ്ധക്യകാലത്തെ ശരീരത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അതെ, ഭൌതിക ശരീരത്തെക്കുറിച്ചുള്ള വിവരണം. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ഇത് കാലുകളെക്കുറിച്ചുള്ള വർണ്ണനയാണ്. വൃദ്ധന്മാർ വിറച്ചു വീഴുവാൻ തുടങ്ങും. പ്രായമായ അപ്പച്ചൻ കുളിക്കുവാനായി കുളിമുറിയിലേക്ക് കയറിയപ്പോൾ വീണു എന്ന് സാധാരണ കേൾക്കാറുണ്ടല്ലോ. മുൻപ് ചലിച്ചിരുന്നതുപോലെ കാലുകൾ വേഗത്തിൽ ചലിക്കുകയോ ഉറച്ചു നിൽക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് കൊച്ചുമക്കളുടെ കൂടെ നടക്കുവാൻ പോകുമ്പോൾ അവരങ്ങ് ഓടിപ്പോയാലും പിടിക്കുവാൻ സാധിക്കാതെ വരുന്നത്. വാർദ്ധക്യം ആയവർക്കറിയാം പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പ്രയാസമാകുന്നുവെന്ന്. ചിലപ്പോൾ ഞരങ്ങിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്നവരെ കാണുവാൻ കഴിയും. കാൽമുട്ടുകൾ മടക്കുന്നതിനോ നിവർക്കുന്നതിനോ വിഷമം അനുഭവപ്പെടും. അതെ, വീട്ടുകാവൽക്കാർ അന്ന് വിറയ്ക്കും. അതുകൊണ്ടാണ് വൃദ്ധന്മാർ ഊന്നുവടി ഉപയോഗിച്ച് നടക്കുന്നതായി നാം കാണുന്നത്. ബലവാന്മാർ കുനിയും, ഇത് തോളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവ ഒരിക്കലും നേരെ നിൽക്കില്ല. മുൻപ് നിന്നിരുന്നതുപോലെ നട്ടെല്ല് നിവർന്ന് തോളുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ വരാൻ പോകുന്നു. അതെ, പ്രായമാകുമ്പോൾ ഇത് വളരെ പ്രയാസമാണല്ലോ. നെഞ്ചു വിരിച്ച് നടന്നവർ ഇപ്പോൾ നെഞ്ചു വിരിച്ച് നടക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലായി. ശക്തന്മാരായ ആളുകൾ, അതെ ബലവാന്മാരായ ആളുകൾ കുനിഞ്ഞുപോകും. ചില ആളുകളെ പണ്ട് നാം കാണുമ്പോൾ എന്ത് ധൈര്യത്തോടുകൂടി ബലത്തോടുകൂടി നെഞ്ചു വിരിച്ച് നടന്നിരുന്നതാണ്. പിന്നീട് നാം അവരെ കാണുമ്പോൾ ആകെ കൂനി ബുദ്ധിമുട്ടി ഞരങ്ങി നടക്കുന്നതായിട്ടുള്ള അവസ്ഥ. മുമ്പിലത്തെ പോലെ അവർക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയുകയില്ല. തോളുകൾ താഴുവാൻ തുടങ്ങും. പിന്നെ അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കാൽ അടങ്ങിയിരിക്കും. ഇത് പല്ലുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. താങ്കൾക്ക് പ്രായമാകും തോറും പല്ലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പലരും കൃത്രിമ പല്ലുപയോഗിക്കേണ്ടി വരും. അതെ, അതുകൊണ്ട് തന്നെ ചവയ്ക്കുവാൻ പ്രയാസമാകുന്നു, അരയ്ക്കുന്നവർ ചുരുക്കമാകുന്നു. പിന്നെ പറയുന്നു, കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. ഇത് കണ്ണുകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അടുത്ത പരിചയക്കാരെ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ വരും. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. കിളിവാതിലുകൾ ഇരുണ്ടുപോകും. ഇനിയും നല്ല ശക്തിയുള്ള കണ്ണാടി ഉപയോഗിച്ചാൽ പോലും ശരിയായി കാണുവാൻ കഴിയാത്ത അവസ്ഥ ചിലപ്പോൾ വന്നുചേരും. മക്കളെപ്പോലും ശരിക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തതായിട്ടുള്ള പ്രായമുള്ളവരുണ്ട്. മുമ്പിലത്തെ പോലെ കാര്യങ്ങളെല്ലാം പ്രകാശമാനമായെന്ന് വരികയില്ല. വാർദ്ധക്യം വന്നുകയറുമ്പോൾ അതെ, ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദ തിങ്കൽ ഉണർന്നുപോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. തെരുവിലെ കതകുകൾ അടയും, കേൾവിക്കുറവുണ്ടാകുമെന്നർത്ഥം. വല്ലതുമൊക്കെ വളരെ ഉച്ചത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് കേൾക്കുവാൻ കഴിയൂ. തെരുവിലെ ശബ്ദം പോലും കേൾക്കുവാൻ കഴിയാതെ പോകും. തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അതെ, അരയ്ക്കുകയും പൊടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ പോലെ അധികം ശബ്ദമുണ്ടാകുകയില്ല. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നുപോകും. ചെറുപ്പകാലത്ത് എത്ര ഉച്ചത്തിൽ അലാറം അടിച്ചാലും രാവിലെ ഉണരാത്ത വ്യക്തികൾ, ഇവിടെ ഒരു ചെറിയ അനക്കമുണ്ടായാൽ മതി, ചാടി എഴുന്നേൽക്കും. പണ്ടൊക്കെ കുഞ്ഞുങ്ങളുടെ ശബ്ദം അത്ര പ്രശ്നമായിരുന്നില്ല. അയൽവക്കത്ത് ഉച്ചത്തിൽ റേഡിയോ പാട്ട് വെച്ചിരുന്നാലും ഒരു പ്രശ്നമായിരുന്നില്ല. ഹോട്ടലുകളിലും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന സമയത്ത് സുഖമായി കിടന്നുറങ്ങുവാൻ കഴിഞ്ഞിരുന്ന കാലമുണ്ട്. എന്നാൽ പ്രായമാകുമ്പോൾ ഒരു ചെറിയ പക്ഷിയുടെ കളകള ശബ്ദം മാത്രം മതി ഉറക്കത്തിൽ നിന്നും ചാടി ഉണരുവാൻ. ചെറിയ ശബ്ദത്തിന് പോലും ഉറക്കത്തിന് തടസ്സം വരുത്തുവാൻ കഴിയും. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യുമെന്ന് ഇവിടെ പറയുന്നു. പ്രായമായ അധികം ആളുകൾ ക്വയറിൽ പാട്ട് പാടുന്നത് നാം കാണുന്നില്ല. ശബ്ദം കുറഞ്ഞു പോകുന്നു, ഈണത്തിൽ പാടുവാൻ കഴിയാതെ വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കേട്ടിരുന്ന ഈ നല്ല ശബ്ദം ഇനിയും അവരിൽ നിന്നും കേൾക്കുവാൻ കഴിയുകയില്ല. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും എന്ന് നാം വായിച്ചു. വാർദ്ധക്യകാലത്തിന്റെ മാനസികമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ പരിണിത ഫലങ്ങളെക്കുറിച്ചാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാം വാക്യം, അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോജനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. ചെറുപ്പകാലത്ത് പ്രശ്നമായി തോന്നാതിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വാർദ്ധക്യകാലത്ത് പ്രശ്നങ്ങളായിത്തീരുന്നു. ഭീതി അന്ന് കടന്നുപിടിക്കും. ഇപ്പോഴാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം കൂടുതൽ. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. മുൻപ് നാം ആനന്ദിച്ചതുപോലെ അന്ന് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. യാത്ര ഒരു കാലത്ത് ആനന്ദകരമായിരിക്കും. പല സ്ഥലങ്ങളും യാത്ര ചെയ്ത് കാണുന്നത് ചിലപ്പോൾ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അവർ വൃദ്ധന്മാരായി തീരുമ്പോൾ യാത്ര വളരെ പ്രയാസമുള്ളതായി അനുഭവപ്പെടും. നാം മുൻപ് ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ നാം ആകുല ചിന്തയും വ്യാകുലവുമുള്ളവരായിത്തീരും. അതെ, അങ്ങനെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി അനുഭവപ്പെടും. യുവാവായിരിക്കുന്ന അവസരത്തിൽ യാത്രയെക്കുറിച്ച് നാം പേടിക്കുകയില്ല. എവിടെ വിശ്രമിക്കുമെന്നോ എവിടെ ചെന്ന് കാര്യങ്ങൾ സാധിക്കുമെന്നോ ഒന്നും നാം ഭയപ്പെട്ടിട്ടിരുന്നില്ല. എന്നാൽ വാർദ്ധക്യത്തിലെ സ്ഥിതി അതല്ല, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും. എങ്ങനെ മുൻപോട്ടു പോകും? ഞാൻ അവിടെ ചെന്നാൽ കിടക്കുവാൻ നല്ല ഇടം കിട്ടുമോ? എങ്ങനെ ജീവിക്കും? അതെ, ഇവിടെ പറയുന്ന ബദാം വൃക്ഷം പൂക്കും. പൂത്ത ബദാം വൃക്ഷം വെളുപ്പ് നിറമുള്ളതാണ്. വാർദ്ധക്യത്തിൽ തല നരയ്ക്കുമെന്നർത്ഥം, അല്ലെങ്കിൽ തലയിൽ ഒന്നും കാണില്ല. അതിൽ ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്, തലമുടി കൊഴിഞ്ഞുപോകും. ഇവിടെ പറയുന്നു തുള്ളൻ ഇഴഞ്ഞു നടക്കുമെന്ന്, ഒരു ചെറിയ വിട്ടിൽ പോലും ഭാരമായി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അതായത് മുമ്പ് യാതൊരു വിധത്തിലും നമുക്ക് പ്രശ്നമല്ലായിരുന്ന ചെറിയ കാര്യങ്ങൾ പോലും വാർദ്ധക്യകാലത്ത് ഭാരവും പ്രയാസവും ഉളവാക്കുമെന്നർത്ഥം. ശക്തി ക്ഷയിക്കും, ക്ഷമയില്ലാതായി തീരും, മുൻകോപം. അതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മെ അസഹ്യപ്പെടുത്തും. ചെറിയ അനേകം കാര്യങ്ങൾ ഭാരമായി തീരും. പിന്നെ പറയുന്നു രോചനക്കുരു ഫലിക്കാതെ വരുമെന്ന്. ആഗ്രഹങ്ങളും താൽപര്യങ്ങളും ഇല്ലാതായിത്തീരും, വിശപ്പില്ലാതാകും, യാതൊരു മരുന്നും ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. ആ ശാശ്വത ഭവനം നിത്യതയാണ്. മരണം അടുത്തുവരുന്നു എന്നർത്ഥം. ആറാം വാക്യം നോക്കിക്കാട്ട്. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടം ഉടയും, കിണറ്റെങ്കിലെ ചക്രം തകരും. ഇവിടെ ശരീരാവയവങ്ങളുടെ ഒരു ലിസ്റ്റ് നാം കാണുന്നു. അവസാനം അവയൊന്നും പ്രവർത്തിക്കുകയില്ല. വെള്ളിച്ചരടെന്ന് പറഞ്ഞിരിക്കുന്നത് നട്ടെല്ലാണ്, പൊൻകിണ്ണം തലയാണ്. തലച്ചോറ് വെച്ചിരിക്കുന്ന പാത്രം അതത്ര ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രായം കൂടുന്തോറും തലച്ചോറിന്റെ പ്രവർത്തനശേഷി കുറഞ്ഞു കുറഞ്ഞു വരികയും അവസാനം മരണത്തോടുകൂടെ അത് പ്രവർത്തനരഹിതമാകുകയും ചെയ്യും. ഉറവെങ്കിലെ കുടം ശ്വാസകോശങ്ങളാണ്. കിണറ്റിലെ ചക്രം തകരും. ചക്രം ഹൃദയമാണ്. അത് ശരീരത്തിൽ കൂടി പിന്നീട് രക്തം പമ്പ് ചെയ്യുകയില്ല. വാർദ്ധക്യത്തോടുകൂടി സംഭവിക്കുന്ന ശാരീരികമായ സ്ഥിതിവിശേഷങ്ങളും അവസാനം മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നതിന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ അവയവങ്ങളുടെ പ്രവർത്തനം കൂടാതെ ജീവൻ നിലനിർത്തുവാൻ സാധ്യമല്ല. അതെ, എന്തെല്ലാം രോഗങ്ങളാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വാർദ്ധക്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഏഴാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകി ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ശരീരം ശവക്കുഴിയിൽ നിദ്രകൊള്ളും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. പുതിയ നിയമം നമുക്ക് തരുന്ന ഉറപ്പ് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആത്മാവ് ഉടൻ തന്നെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. നാം ജീവിക്കുന്ന ഈ ശരീരം വെറും ഒരു കൂടാരം മാത്രമാണ്, മൺകൂടാരം. ഇത് വെറും പുറഞ്ചട്ട മാത്രമാണ്. ആത്മാവ് ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. പ്രായാധിക്യം ചെന്ന ഒരു മനുഷ്യനോട് എപ്രകാരമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ സുഖമായിരിക്കുന്നു, എന്നാൽ ഞാൻ ജീവിക്കുന്ന ഈ വീട് വളരെ അശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് അധികം താമസിക്കാതെ മാറി താമസിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സത്യമായിരുന്നു. അതിന് അധികം നാളുകൾ കഴിയുന്നതിനു മുൻപ് അയാൾ തന്റെ പഴയ കൂടാരം വിട്ട് പോകുകയാണുണ്ടായത്. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹാ മായ മായ, സകലവും മായയത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, താങ്കൾ ഈ ലോക ജീവിതത്തിനും ഇപ്പോഴത്തേതിനും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ജീവിതം ശൂന്യമാണ്, അർത്ഥമില്ലാത്തതാണ്. താങ്കളുടെ കയ്യിലുള്ളതെല്ലാം ഒരുപിടി ചാമ്പൽ മാത്രമാകുന്നു എന്നൊരിക്കൽ താങ്കൾ മനസ്സിലാക്കും. താങ്കൾക്ക് നിത്യതയാണ് മുൻപിലുള്ളത്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാം വാക്യം. കർത്താവായ യേശു ക്രിസ്തുവാണ് ജ്ഞാനം. വളരെ കൃപയോടുകൂടി നമ്മുടെ വാർദ്ധികകാലത്ത് അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, ക്ഷമ നശിക്കുമ്പോൾ, ആരോഗ്യം നശിക്കുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി നാം ജീവിക്കേണ്ടതുണ്ട്. 9 മുതലുള്ള വാക്യങ്ങളിൽ, സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു. ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയുമാകുന്നു. അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. പുരാതന കാലത്തെ ജ്ഞാന ഉപദേശങ്ങൾ നാം ഒരിക്കലും നിരസിച്ചു കളയരുത്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള താൽപര്യവും നമുക്കുണ്ടായിരിക്കണം. 12 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക, പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. വിദ്യാഭ്യാസം ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയില്ല, തുടർന്ന് പരീക്ഷണത്തിന്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. 13 വാക്യം, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എത്ര മനോഹരമായ ഉപസംഹാരമല്ലേ. ജീവിതത്തിൽ താൻ പരീക്ഷിക്കാവുന്നതെല്ലാം പരീക്ഷിച്ചതിന് ശേഷം അതിന്റെ എല്ലാം സാരം ശലോമോൻ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുക. സദൃശവാക്യങ്ങളുടെ ദൂതും ഇതുതന്നെയാണ്. ഇവിടെയും അതുതന്നെയാണ് കാണുന്നത്. സൂര്യന് കീഴിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും ബുദ്ധിപരമായ കാര്യം ദൈവത്തെ ഭയപ്പെടുകയാണ്, അഥവാ ദൈവത്തെ ആദരിക്കുകയും ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണ്. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിന് സ്ഥാനം നൽകുക, ദൈവവചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇവിടെ പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. രക്ഷയ്ക്കായി ദൈവത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കുക എന്നർത്ഥം. ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏത് കാലത്തും അതിനുള്ള അടിസ്ഥാനം. കായിന് അതൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരിക എന്നായിരുന്നു, അതായിരുന്നു അവൻ അർത്ഥമായിരുന്നത്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അത് അർത്ഥമാക്കിയത്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലുമുള്ള യാഗത്തിൽ കൂടി ദൈവത്തെ സമീപിക്കുന്നതായിരുന്നു അത്. നമുക്കത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും എന്നതാണ് വിഷയം. പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ നാം അത് കാണുന്നുവല്ലോ. ഇനി നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 12 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, ഈ പുസ്തകത്തിന്റെ തന്നെ ഒടുവിലത്തെ വാക്യം കൂടി നോക്കാം. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവം സകല പ്രവൃത്തിയെയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. ദൈവം സകല മനുഷ്യരെയും ന്യായം വിധിക്കും. ദൈവം മുൻപാകെ കുറ്റക്കാരായ ഓരോ വ്യക്തിയും പാപിയാണ്. അതെ, ക്രിസ്തു നമ്മുടെ ശിക്ഷാവിധി തന്റെ മേൽ ഏറ്റെടുത്തു. അവൻ ന്യായവിധിയുടെ മരണമാണ് സഹിച്ചത്. നമ്മുടെ പാപങ്ങൾ അവനിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിന്മേലായിരിക്കും, അല്ലെങ്കിൽ ന്യായവിധിക്കായി നാം വലിയ വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതെ, താങ്കളുടെ യൗവനകാലത്ത് താങ്കളുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്തുകൊണ്ടാണ്? അതിനൊരു നല്ല കാരണമുണ്ട്. രക്ഷയുടെ കാര്യത്തിൽ താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം കൂടുതലാണ്. സേവനത്തിന്റെയും ശുശ്രൂഷയുടെയും കാര്യത്തിൽ താങ്കൾക്ക് ദൈവത്തിനുവേണ്ടി വളരെയധികം ചെയ്യുവാൻ കഴിയും. യുവാക്കളായിരിക്കുമ്പോൾ, യുവതികളായിരിക്കുമ്പോൾ അധികം പേർ ക്രിസ്തുവിങ്കിലേക്ക് കടന്നുവരുന്നു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അതെ, യൌവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് സൃഷ്ടാവിനു വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. പ്രായമായ ആളുകൾക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനോ രക്ഷ പ്രാപിക്കുന്നതിനോ കഴിയുകയില്ല എന്ന് അതിനർത്ഥമില്ല. പ്രത്യേകമായി യുവാക്കന്മാരോട് ശലോമോൻ ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയും ശലോമോൻ അങ്ങനെ ആഹ്വാനം ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ കാരണം അവർക്ക് ഒരായുസ് മുഴുവൻ ദൈവത്തെ സേവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ശരിയായ സേവനം ചെയ്യുകയും ദൈവത്തിനുവേണ്ടി കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് യുവാക്കന്മാരാണ്. ബൈബിളിൽ തന്നെ നമുക്ക് അനേകം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. യോസഫ്, മോശ, ഗിദയോൻ, ദാവീദ്, ഇരമ്യാവ്, തർസോസുകാരനായ ശൌൽ, തിമത്യോസ്, അതെ അനേക യൗവനക്കാര് കർത്താവിനു വേണ്ടി അതിമഹത്തായ ശുശ്രൂഷകൾ ചെയ്തു. ഇനിയും കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലെ യുവ സുവിശേഷകന്മാരുടെ ചരിത്രമെടുത്താലും ഇതിന്റെ നല്ല ഉദാഹരണമാകുന്നു അതെന്ന് കാണുവാൻ സാധിക്കും. അനേകർ, ഡേവിഡ് ലിവിംഗ്സ്റ്റൺ, വില്യം കേറി, അതെ അതുപോലെ അനേക സുവിശേഷകന്മാർ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സൂര്യന് കീഴിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമില്ല. ജീവിത പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പ്രായത്തിലും എല്ലാ സ്ഥലത്തുമുള്ള ആളുകളോട് അവൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അരുളപ്പാടാകുന്നു. ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ച് ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ സകലവുമായി കണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ ജീവിതം ധന്യമായിത്തീരും. അതെ, ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ നമ്മെ നിരാശയിൽ കൊണ്ടെത്തിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അത് ജീവിതം ധന്യമാക്കി തീർക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ യൗവനക്കാർക്കും ഓരോ പ്രായമുള്ളവർക്കും ഈ വലിയ ഉപദേശം ഒരു പാഠമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാകുന്നു. എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന എന്തെങ്കിലും ഒരു ചിന്ത പോലെയല്ല. ജീവിതത്തിൽ ശലോമോൻ ഇതെല്ലാം പരീക്ഷിച്ചു നോക്കിയതിനു ശേഷം പറഞ്ഞതാകുന്നു എന്നോർത്ത് ഗൌരവമായി ഈ വിഷയം കാണുക. താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവത്തെ ഭയപ്പെടുക. ജീവിതത്തിൽ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള മറ്റു പരീക്ഷണങ്ങളൊക്കെ നിർത്തുക. ദൈവം താങ്കളെ ശക്തീകരിക്കുവാനും സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും മതിയായവനായിട്ടുണ്ട്. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.
സഭാപ്രസംഗി പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763738, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അത്, ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അത്, ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ നിന്മാ സ്നേഹമതിൻ വിധം ആർക്കു ചിന്തിച്ചറിയ േയതിൻ ആഴമളന്നിട എത്ര ബഹുലമതു ഏനേക്കാവതില്ലേയതിൻ ആഴമളന്നിട എത്ര ബഹുലമതു സ്നേഹമതുല്യമഹോ എന്നേ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവർ സ്നേഹമതുല്യമഹോ.